തൂലിക എഴുത്തുകാരെയും രചനകളെയും പരിചയപ്പെടുത്തുന്നു.
നിർവഹണം സ്വപ്ന രാജേഷ്.
നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, തൂലികയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങൾക്ക് വേണ്ടി തൂലിക പരിചയപ്പെടുത്തുന്നത് വയനാടിൻ്റെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ പി കെ ജയചന്ദ്രനെയാണ്. വണ്ടിയാമ്പറ്റ കരിക്കുറ്റി സ്വദേശിയായ ഇദ്ദേഹം ആനുകാലിക മാസികകളിലും പത്രങ്ങളിലും കഥ, കവിത, ലേഖനം എന്നിവ എഴുതി വരുന്നു. 3 ചെറു സിനിമകൾക്ക് തിരക്കഥ രചിച്ചിട്ടുണ്ട്. യുവശബ്ദം ഗ്രന്ഥശാല, വണ്ടിയാമ്പറ്റ, ജില്ലാ ലൈബ്രറി കൽപ്പറ്റ എന്നിവിടങ്ങളിലെ സജീവ ഗ്രന്ഥശാല പ്രവർത്തകനും പുകാസ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗവും മലയാള ഐക്യവേദി പ്രവർത്തകനും കൂടിയാണ്. അമൃത് കൽപ്പറ്റ, പനമരം വിജയ അക്കാദമി, സെൻറ് ജോസഫ് കോളേജ് ചുണ്ടക്കര, മലബാർ കോളേജ് കൽപ്പറ്റ എന്നീ സ്ഥാപനങ്ങളിൽ മലയാളം അധ്യാപകനായി ജോലി നോക്കി. നിലവിൽ ഗവൺമെൻറ് LP സ്കൂളിലെ ജീവനക്കാരനാണ് ഇദ്ദേഹം. എഴുത്തുകാരൻ്റെ വിശേഷങ്ങളിലേക്ക്.
നമസ്കാരം സർ, തൂലികയിലേക്ക് സ്വാഗതം.
നമസ്കാരം.
സാറിൻ്റെ ആദ്യത്തെ എഴുത്തുകളൊക്കെ, അതായത് എങ്ങനെയാണ് സാർ എഴുത്തൊക്കെ സ്റ്റാർട്ട് ചെയ്തത്? കഥകളായാണോ കവിതകളായാണോ, എങ്ങനെയാണ് തുടക്കം?
ഞാൻ എഴുത്ത് എഴുതിയത് UP സ്കൂളിൽ തൊട്ടേ ഞാൻ ചെറുതായിട്ട് പൂമ്പാറ്റയിലൊക്കെ ചെറിയ കവിതകളൊക്കെ എഴുതാറുണ്ട്. പിന്നീട് നമുക്ക് ഈ പേരുകൾ അച്ചടിച്ച് കാണുക എന്നുള്ളത് ഒരു ആഗ്രഹമാണ്. അങ്ങനെ നമ്മൾ ഈ കൽപ്പറ്റ പത്ര ഓഫീസുകളുടെ ലെറ്റർ ബോക്സുകൾ ഉണ്ടാവും, അതിൽ ആക്ഷേപങ്ങൾ അഭിപ്രായങ്ങൾ എന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ കൊണ്ടുപോയിട്ട് എന്തെങ്കിലും അഭിപ്രായം എഴുതിയിട്ട് എല്ലാ പത്രങ്ങളിലും കൊണ്ടുപോയിടുക. പിന്നെ അത് പേര് വന്നോ എന്ന് നോക്കുക, കാര്യം കണ്ടന്റ് ഉണ്ടോ എന്നുള്ളതല്ല, പേര് അച്ചടിച്ച് വന്നോ എന്നുള്ള നോക്കുകയാണ്. അപ്പോൾ അതൊരു കൗതുകമായിരുന്നു സത്യത്തിൽ. അപ്പം അങ്ങനെ പേരച്ചടിച്ച് വരികയും എൻ്റെ സ്ഥലനാമമൊക്കെ ചേർത്തിട്ട് ഞാൻ പേര് അച്ചടിച്ച് വരുമ്പോൾ കൂട്ടുകാരെ കാണിക്കാനും വീട്ടുകാരെ കാണിക്കാനും എന്തോ മേനി കിട്ടുക എന്നുള്ളത്, സത്യത്തിൽ ഉള്ളിൽ വലിയ സന്തോഷമാണ് അങ്ങനെ അച്ചടിച്ച് വരുന്നത്. അങ്ങനെ തുടങ്ങിയിട്ടുണ്ട്. പിന്നീട് നമ്മൾ ഈ ബാലലോകം ഒക്കെ ചോദ്യോത്തരങ്ങൾ, ബാലേട്ടൻ എന്ന് പറഞ്ഞിട്ട് ചോദ്യോത്തരങ്ങൾ ഉണ്ടാകും, ചില ശബ്ദങ്ങൾ കാണിച്ചിട്ടുണ്ടാകും. അപ്പോൾ അതിലേക്ക് ഉത്തരങ്ങൾ അയക്കുക. അപ്പോൾ ഉത്തരങ്ങൾ അയക്കുമ്പോൾ പിറ്റേന്ന് ഞായറാഴ്ച അല്ലെങ്കിൽ ആ ശിശുലോകം ബാലലോക സമയത്ത് അപ്പോൾ എൻ്റെ പേര് ഉച്ചരിച്ച് കേൾക്കുമ്പോണ്ടാവുന്ന ഒരു സന്തോഷം, ഇതൊക്കെ ഒരു കൗതുകമായിരുന്നു. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇതിൽ അക്ഷരങ്ങളൊക്കെ മുഴുവൻ ഉണ്ടോയെന്ന് എനിക്ക് വ്യക്തമായിരുന്നില്ല, പക്ഷെ ഞാനിത് ചെയ്തുകൊണ്ടേ ഇരുന്നു എന്നുള്ളതാണ്. പക്ഷെ ആ സമയത്ത് തന്നെ പൂമ്പാറ്റ, ബാലരമ, ചെറിയ പുസ്തകങ്ങൾ, ഈ അതുപോലെ തന്നെ ചിത്രകഥകളൊക്കെ വായിക്കുക, അത് കൂട്ടി വെക്കുക, സൂക്ഷിച്ചു വെക്കുക ഒക്കെ നമ്മുടെ ഒരു കൗതുകമായിരുന്നു. അതേസമയം എൻ്റെ വീട്ടിൽ മനോരമയും മംഗളമൊക്കെ വായിക്കുന്ന എൻ്റെ അടുത്തമ്മയൊക്കെ നല്ല വായിക്കുമായിരുന്നു മനോരമയും മംഗളം. അടുത്ത വീട്ടിൽ അവർ മനോരാജ്യം വാങ്ങുകയാണെങ്കിൽ എൻ്റെ അടുത്താണ് തരിക പൈസ, അവർ വായിച്ചു കഴിഞ്ഞ ശേഷം കൈമാറും. അപ്പോൾ ഈ സ്കൂളിൽ പോയി വരുമ്പോൾ ഈ 1 രൂപ 80 പൈസയോ 1.20 ഒക്കെയാണ് ആ സ്ഥാനത്തുണ്ടാവുക. അപ്പോൾ ഞാൻ വാങ്ങുമ്പോൾ ഈ ഇത്തരം നോവലുകളൊക്കെ നമ്മൾ വായിക്കാൻ പാടില്ല എന്നുള്ളൊരു അലിഖിത നിയമമുണ്ടല്ലോ, ഈ മാധ്യമറ്റത്തിൻ്റെതും കോട്ടയം പുഷ്പനാഥിൻ്റെ ഒക്കെ. ഞാനത് മെല്ലെ ഇവരെ കാണാതെ സ്കൂളിൽ നിന്ന് വരുമ്പോഴേ ഈ നോവലൊക്കെ വായിക്കും. അതിലെ പ്രേമമൊക്കെ എനിക്ക് വ്യക്തമായിട്ട് വായിച്ച് ആസ്വദിക്കാൻ കഴിയുന്നുണ്ട്. പക്ഷെ ഇവരെ ഞാൻ വളർന്നിട്ടില്ല അങ്ങനൊരു തരത്തിലല്ല എന്നുള്ളതാണെങ്കിൽ കൂടി, ആ കുട്ടിയാണെങ്കിലും ഞാൻ അതൊക്കെ വായിച്ചിട്ടുണ്ടായിരുന്നു. സത്യത്തിൽ അത്ര ഒരു വായനയാണ് പിന്നീട് നമ്മളെ വായിക്കാൻ പ്രേരിപ്പിച്ചിട്ടുള്ളത്. അത് പൈങ്കിളി സാഹിത്യമാണെന്നോ അല്ലെങ്കിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടാണെങ്കിലും അത് നമ്മളെ ഒരുപാട് വായനയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അത്തരം വായന പിന്നെ മുതിർന്നപ്പോഴും നമ്മൾ എനിക്ക് വായിച്ചാൽ മനസ്സിലാവാത്ത മാതൃഭൂമി, ആഴ്ചപ്പതിപ്പ്, ഭാഷാഭൂഷണി ഒക്കെ എൻ്റെ വീട്ടിൽ എൻ്റെ തന്നെ ഒരു ഉത്സാഹത്തോടു കൂടി വരുന്നതാണ്. വീട്ടിൽ നിന്ന് ഇപ്പം നമുക്കതിന് ഒരുപാട് പൈസ ഉണ്ടായിട്ടൊന്നല്ല, അമ്മ പശുവിനെ വളർത്തുന്നുണ്ട്, കുപ്പിപ്പാല് കൊടുക്കുന്നുണ്ട്, അത് കൊടുത്തു വരുന്നു. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ചില്ലറ ഞാനും സേവ് ചെയ്യും, ഇത്തരം പുസ്തകങ്ങളൊക്കെ വായിക്കും. പിന്നീട് നമ്മൾ ലേശം കൂടെ വളർന്നു കഴിഞ്ഞപ്പോൾ ലൈബ്രറികളിലേക്കൊക്കെ പോയി. വായനയാണ് നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്ന ഒരു ഘടകം.
വായന എന്നുള്ളത് ശരിക്കും എഴുത്തിനെ സഹായിച്ചിട്ടുണ്ട്.
തീർച്ചയായിട്ടും നല്ല വായിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് നമ്മളെ കുറിച്ച് നമ്മൾ എന്തല്ല എന്ന് മനസ്സിലാവുന്നു, അതിലൂടെയാണ് നമ്മൾ എവിടെ എത്തിയിട്ടില്ല എന്നുള്ള തോന്നലുണ്ടാകുമ്പോഴാണ് നമുക്ക് കൂടുതൽ വായിക്കാനുണ്ടാവുക. വായിക്കുന്നൊരു എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ ഇനിയും വായനക്കാരനായിട്ടില്ല, ഞാൻ എത്രയോ ചെറിയ വായനക്കാരനാണെന്ന് തോന്നുന്നു. എന്നാലും പുതിയ പുസ്തകങ്ങൾ എടുത്തുക, പാഠപുസ്തകങ്ങൾ വായിക്കുക, വായിച്ചു കഴിഞ്ഞാൽ അതിന് സംസാരിക്കാൻ തക്ക ഒരു സുഹൃത്തിനെ തേടുന്നതും ഒരു പക്ഷേ പലപ്പോഴും നമുക്കത് കിട്ടാറില്ല എന്നുള്ളതാണ്. നമ്മൾ ആ പല എന്താണ് കാര്യങ്ങളിൽ വ്യാപൃതരായിരിക്കും സുഹൃത്തുക്കൾ. അപ്പം നമുക്ക് നമ്മുടേതായിട്ട് ബിസിനസ്, പക്ഷെ അല്ലെങ്കിൽ പഠിക്കുന്ന കാലത്താണെങ്കിൽ ആ ഗ്രൂപ്പിലുണ്ടാവും. പക്ഷെ ഇപ്പോഴും നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ അവരുടെ രുചി വേറെയാണ്, നമ്മളെ രുചി വേറെയാണ്. എങ്കിലും പറഞ്ഞു നോക്കും, ചിലരത് കുറച്ച് ശ്രമിക്കും. ഇപ്പോഴുള്ളൊരു ലാഭം എന്ന് പറഞ്ഞാൽ നമ്മൾ ഫോൺ എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ വായിച്ച് വേണമെങ്കിൽ രണ്ടുപേരി കുറിച്ച് വെക്കാം. ആരെങ്കിലും ഏതെങ്കിലും ഒരു വായനക്കാരൻ അത് കണ്ടിട്ട് അഭിപ്രായം പറയും, മുഴുവനൊന്നും എഴുതാൻ പറ്റിയില്ലെങ്കിലും. അപ്പോൾ അത് വായിച്ചിരിക്കുമ്പോൾ അയാൾ ഇത് വായിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ മറ്റൊരു അഭിപ്രായമൊക്കെ കേൾക്കുമ്പോൾ എൻ്റെ നിന്ന് വ്യത്യസ്തമായ അതൊരു ആസ്വാദനമാണ്. അതിൽ ഒരുപാട് വായനക്കാരോ അല്ലെങ്കിൽ ഒരുപാട് ലൈക്കുകളൊന്നും ഇട്ടപ്പെട്ട് ചിലപ്പോൾ രണ്ടോ മൂന്നോ ആൾക്കാരൊക്കെ ഉണ്ടാവും. എങ്കിൽ പോലും അത് നല്ല വായനക്കാരനാണ് എന്ന് എനിക്ക് തിരികെയും അയാൾ അത് മുന്നേ വായിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോഴും ഉണ്ടാകുന്നൊരു സുഖമുണ്ട്. അതൊക്കെയാണ് എൻ്റെ ഒരു സന്തോഷങ്ങൾ.
സന്തോഷം. അതെ,
പിന്നെ നമ്മളൊരു കൃതിയൊക്കെ എഴുതി അയച്ചു വരുമ്പോൾ അത് പണ്ട് മാതൃഭൂമി അയച്ചതിൽ കുട്ടേട്ടൻ എന്ന പംക്തി അതിൽ കഥ എഴുതിക്കുക, കവിത അയക്കുകയൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. പലപ്പോഴും അദ്ദേഹം എന്താണ് ഈ ഇത് തിരിച്ചു വരിക, പ്രസിദ്ധീകരിക്കാറുള്ളത്
അതല്ലേ,
നമ്മളെ ചെറുപ്പത്തിൽ അയച്ചു കൊടുക്കുന്നു. കാരണം അത് പിന്നീട് നമുക്കത് മനസ്സിലാവും, അതിൽ ആവർത്തനങ്ങളുണ്ടാവും, വാക്യരചന ഘടന ഉണ്ടാവില്ല, ആ അക്ഷരങ്ങൾ ഉണ്ടാവില്ല, ഒക്കെ നമുക്കത് പിന്നീട് വായിക്കുമ്പോഴാണ് മനസ്സിലാവും. അങ്ങനെ ഞാൻ കഥ അയച്ചു കഴിഞ്ഞിട്ട് എനിക്ക് ഈ കവറിൽ വന്നിട്ടുണ്ട്, കവറിൽ തിരിച്ചു വന്നു. അപ്പോൾ അത് ഈ പച്ചമഷി കൊണ്ട് വാക്കുകൾ എങ്ങനെ അത് ഓർഡർ ചെയ്യാം എന്ന് വരച്ചിട്ടുണ്ടാവും. ചിലത് രണ്ടും മൂന്നും പാരഗ്രാഫും യാതൊരു ദാക്ഷിണ്യമില്ലാതെ വെട്ടിയിട്ടുണ്ടാവും. എന്നിട്ട് തിരുത്തി ആരോചനയിട്ടിട്ട് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇത് വീണ്ടും തിരുത്തി അയക്കുക എന്ന് പറയും. ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ സ്റ്റാമ്പിന് പൈസ ഉണ്ടാക്കുക, അതിന് വേണ്ടിയിട്ട് ഇത് പോസ്റ്റ് ഓഫീസിൽ പോയി ഇത് പൈസയൊക്കെ അയക്കുന്ന ചെറിയ വരും, നമ്മൾ ചെറിയ കുട്ടികളായപ്പോൾ. എങ്കിലും അങ്ങനെ ഞാൻ രസകരമായിട്ട് ഇത് തിരുത്തി എഴുതി തിരുത്തി കുട്ടികളെ അയക്കണം. അങ്ങനെ ഞാൻ അയക്കുന്ന സമയത്ത് വീട്ടിൽ രസകരമായ സംഭവമാണ്. അപ്പോൾ ഈ കോഫി ബോർഡിന്റെ ലോണിന്റെയോ എന്തോ കാര്യത്തിൽ വന്നിട്ട് കുറെ സ്റ്റാമ്പ് ഉണ്ട്, ഈ സർവീസ് സ്റ്റാമ്പാണ്. എനിക്ക് റവന്യൂ സ്റ്റാമ്പും മറ്റേ സ്റ്റാമ്പും കൂടെ തിരിച്ചറിയണ്ടല്ലോ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഇതൊന്ന് സീൽ ചെയ്തിട്ടില്ലല്ലോ. അതിൽ നിന്ന് കുറെ എടുത്തിട്ട് ഞാൻ കൽപ്പറ്റ പോസ്റ്റ് ഓഫീസിൽ പോയപ്പോൾ അയാൾ ചോദിച്ച് എന്നെ സംശയത്തോടു കൂടി നോക്കി, ഇവനൊരു ഓഫീസിൽ എത്താനായിട്ടില്ല, ഓഫീസ് ഏത് ഓഫീസിൽ നിന്നാ കൊടുത്തു വിട്ടതെന്ന്. ഞാൻ പറഞ്ഞു ഓഫീസിൽ നിന്നല്ല, ഞാനിത് ഇതിൽ അയക്കാൻ വേണ്ടിയിട്ടാണ്. അയ്യോ മോനെ, ഇത് അയച്ചു കഴിഞ്ഞാല് നിങ്ങൾ ജയിലിൽ കിടക്കേണ്ടി. എന്നാലും നമ്മൾ ഈ കെടാതെ ഈ കാര്യത്തിൽ നമുക്ക് പ്രോത്സാഹനം കിട്ടുന്നൊന്നുമില്ല, എങ്കിലും നമ്മളിത് അയച്ചുകൊണ്ടേയിരുന്നു. പിന്നീടും വന്നു അതായത് തന്നെ, പക്ഷെ അതിൽ പച്ചമഷികളിൽ അടയാളപ്പെടുത്തി കുറച്ചായിരുന്നു, ഒന്നും കൂടെ മിനുക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ട് പിന്നീട് എനിക്കൊരു സങ്കടമാവുക. കാരണം നമ്മളിത് അയച്ചു വരുന്നത് പ്രസിദ്ധീകരിച്ച് കാണുന്നില്ല, ഞാൻ അവിടെ നിർത്തി അയച്ചു കൊടുത്തില്ല. പിന്നീട് പല സ്ഥലങ്ങളിലും എനിക്ക് ഒരു ചിലത് അയച്ചപാട്, ഇപ്പോൾ ആകാശവാണിയിലൊക്കെ പിന്നീട് അയച്ചതൊക്കെ പെട്ടെന്ന് മറുപടി കിട്ടിയിട്ടുണ്ട്. കവിതയാകട്ടെ കഥയാകട്ടെ പെട്ടെന്ന് അത് അവതരിപ്പിച്ചിട്ടുണ്ട്. പ്രേക്ഷകരുടെ അഭിപ്രായം എന്ന് പറഞ്ഞ് കേൾക്കുമ്പോൾ ഒക്കെ നമുക്ക് വലിയ സന്തോഷം, ആരോ അറിയാത്ത ആൾക്കാരാണല്ലോ, അത് നമുക്ക് വലിയ സന്തോഷം കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ചിലപ്പം കത്തയക്കുക, ഇതൊക്കെയാണ് നമ്മൾ പിന്നെയും എന്തെങ്കിലും എഴുതാൻ. അപ്പം നമ്മൾ നമ്മുടെ യുവത്വത്തിൻ്റെ ചില കാര്യങ്ങൾ, കോളേജിൽ നടക്കുന്ന ആ സമയത്തൊക്കെ നമുക്ക് ചിലപ്പം പ്രണയഭാവങ്ങളൊക്കെ ഉണ്ടാവാം, പ്രണയിനി ഉണ്ടാവാം. അപ്പം ഈ പുസ്തകങ്ങൾ വായിച്ചിട്ട് ഈ അവൾക്ക് മുഴുവനായിട്ട് അതിനെക്കുറിച്ച് എഴുതുക. അപ്പം ഞാൻ എന്താണ്, ഞാൻ ഈ പുസ്തകം കവർ ചെയ്തു എന്നുള്ളത് കൂടിയാണല്ലോ ഇത്രയും. അപ്പോൾ അതിനെക്കുറിച്ച് മറുപടി കിട്ടാനുള്ള കാത്തിരിപ്പ്, അതിനെക്കുറിച്ച് എഴുതുക. അപ്പം സ്വാഭാവികമായിട്ടും അതിലൊരു മിനുക്കപ്പെടലുണ്ട്, എഴുത്തിലൊരു മിനുക്കപ്പെടലുണ്ട്. എന്തൊക്കെയാണോ അപ്പുറത്താണെങ്കിലും അങ്ങനെ ഇതിൻ്റെ ഏത് കാര്യത്തിനും ചിലപ്പോൾ എന്താണ് ഒരു പുറകിൽ കുറേ കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ. അതേപോലെ നമ്മളിങ്ങനെ എഴുതി മിനുക്കപ്പെട്ടുകൊണ്ടേ ഇരിക്കുകയാണ്,
അത് പ്രധാനമാണ്.
കഥയും കവിത എഴുതുക അല്ലെ, വായിച്ച പുസ്തകങ്ങളെ കുറിച്ചാണ്, ഒരുപാട് പുസ്തകങ്ങളെ കുറിച്ച് നമ്മൾ ആ സമയത്താണ് നമ്മൾ ഈ എം ടിയെ കുറിച്ച് ആദ്യം വായിക്കുന്നത്. പിന്നീട് പുസ്തകങ്ങൾ വായിച്ചു, നമ്മുടെ വായന അങ്ങനെ കനം വെച്ച് വരികയാണ്. പിന്നീട് ഇതൊന്നും ഇല്ലാതെ അത് അടർന്നു പോവുകയും വായനയിലേക്ക് സജീവമാകുകയും ചെയ്യുന്ന സംഭവം ഇത്. പിന്നീട് നമുക്ക് എഴുതാനും അത് പിന്നെ പാരക്കോളേജിൽ പോയപ്പോൾ കുട്ടികളിൽ ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ എന്നെ ആവിഷ്കരിക്കാൻ കൂടെ ശ്രമിക്കാറുണ്ട്. ഞാൻ വായിച്ച ചില സമയങ്ങളിൽ ആദ്യം ബുദ്ധിമുട്ടായിരുന്നു, ഇപ്പോൾ ക്ലാസ് എടുക്കലെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തപ്പി തടയലുകളൊക്കെ ഉണ്ടാവിയിട്ടുണ്ട്. അതിനനുസരിച്ചുള്ള അനർഗളതയോ ചിലപ്പം കൊണ്ടുവന്ന സാധനം അതേപോലെ എക്സ്പ്രസ് ചെയ്യാൻ കഴിയാത്ത അവസ്ഥയൊക്കെ ഉണ്ടാവും. പിന്നീട് എനിക്ക് അതൊരു വളരെ എൻജോയ് ചെയ്ത കാര്യങ്ങളാണ്. ചില സമയങ്ങളിൽ നമ്മൾ അറിയാതെ നാം വായിച്ചതെല്ലാം പറഞ്ഞതെല്ലാം ഇങ്ങനെ കുട്ടിയൊക്കെ പറഞ്ഞു കൊടുക്കാൻ, രണ്ടോ മൂന്നോ കണ്ണുകളൊക്കെ നമ്മളെ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുന്ന കാണുമ്പോൾ നമുക്ക് വലിയ സന്തോഷമാണ്, സന്തോഷമാണ് അവർ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ എന്ന്. പലപ്പോഴും ഇപ്പം ബസ്സുകളിലോ അവിടെ ഇവിടെയൊക്കെ നമ്മൾ മാഷെ എന്ന് വിളിച്ച് നിൽക്കുമ്പോൾ നമ്മളുടെ ഉണ്ടാകുന്ന ഒരു സന്തോഷമുണ്ട്. അപ്പം നമ്മൾ ഈ വായനയിൽ നിന്ന് അത്തരം ചില കാര്യങ്ങളിലേക്ക് നമ്മളെ തന്നെ എന്താണ് എപ്പോഴും റിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കാം. നമുക്കത് വലിയ ഉപകാരമായിട്ടുണ്ട് വായന. അപ്പോൾ ഈ വായനച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഇപ്പോൾ ഈയിടെ വിജയ മാഷ പുസ്തകങ്ങൾ വോളിയം മുഴുവൻ വായിച്ചു തീർക്കണം എന്നുള്ളൊരു നിർബന്ധത്തോടുകൂടി ഞാൻ ജില്ലാ ലൈബ്രറിയിൽ എൻ്റെ സുഹൃത്തുണ്ട്, അവിടെ ഞാൻ ഇങ്ങനെ രണ്ട് മൂന്ന് തീരില്ല. പക്ഷേ ഇത് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഒരു വരി വായിച്ചു കഴിഞ്ഞാൽ അടുത്ത വരിക്ക് അത് ചിലത് വരി നമ്മൾ നിൽക്കുകയാണ്, അവിടെ നിന്ന് നമ്മളെ തുടർന്ന് പോകാനല്ല, ആ വരികളിൽ നിന്ന് നമ്മളെ ചിന്തിപ്പിക്കുകയാണ്, നമ്മൾ പല സ്ഥലങ്ങളിലേക്കും പോകുന്നു. അപ്പോൾ അത് ലേഖനങ്ങളാണ്, പ്രഭാഷണങ്ങളാണ് ഒക്കെയാണ്, ചിലപ്പോൾ സ്മൃതികളായിരിക്കാം, ചിത്രങ്ങളായിരിക്കാം. പക്ഷെ അവിടെ നിന്നൊക്കെ നമ്മൾ എന്താ പറയുക, ഒരു പുതിയ തലങ്ങളിലേക്ക് എത്തിപ്പോവാണ്. അത് കവിതയായി ആയിട്ടാണ് പലപ്പോഴും പലതും തോന്നിയിട്ടുള്ളത്. ചില നല്ല ലേഖനങ്ങൾ മനോഹരമായ കവിതകളായിട്ട് തോന്നിയിട്ടുണ്ട്. അതേസമയം നമ്മൾ നാട്ടിൽ എഴുതുന്ന പല കവിതകളും കവിതയല്ലാതെ തോന്നിയിട്ടുണ്ട്. പക്ഷെ നമുക്ക് അങ്ങനെ പറയാനൊന്നും കഴിയില്ല. ആരെയും നല്ല കവിതയാണെന്നോ ചീത്ത കവിതയാണെന്നോ അല്ലെങ്കിൽ കൊള്ളില്ലെന്നോ അങ്ങനെയൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ഓരോരുത്തരുടെ അനുഭവങ്ങളാണ്, ഓരോരുത്തരുടെ സൗന്ദര്യ നിരീക്ഷണങ്ങളാണ് കവിതയായിട്ട് വരാറ്.
വ്യത്യസ്തമായ
തരങ്ങളിൽ. പക്ഷെ നമ്മൾക്ക് ആ വരികൾ വായിക്കുമ്പം നമ്മുടെ മനസ്സിനെ ഉത്തേജിപ്പിക്കുന്നുണ്ടോ, ചിന്തകളിൽ അതിൽ നിന്ന് അവർ ഉയർന്നുയർന്നു പോകാൻ കഴിയുന്നുണ്ടോ, ഭാവന തലങ്ങളിൽ ഒക്കെ അത് അങ്ങനെയുള്ള വരി ഒരുപാട് സാധനം ഇപ്പോൾ ഈ എഴുത്തുകാർ നമ്മൾ വയനാട്ടിൽ നല്ല എഴുത്തുകാരുണ്ട്, ഒക്കെ നമ്മൾ കവിതകളിലൂടെയൊക്കെ അവതരിപ്പിക്കുന്ന നമുക്ക് കാണാറുണ്ട്. അല്ലാതെ എന്തെങ്കിലും പറയുന്നത് നമ്മൾ വിടുകയും ചെയ്യും, ആ കവിതയാണ്. പക്ഷെ അത് അവർക്കൊക്കെ ഈ നമുക്കൊരു നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ എഴുതിയ ആശയങ്ങളെ രണ്ടാൾ വായിക്കുക എന്ന് പറയുമ്പോൾ കാണുക എന്ന് പറയുന്നുള്ള സന്തോഷമുണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഒന്നാണ്. അപ്പോഴും നമ്മൾ വായനയിൽ നിന്ന് വായിച്ചുകൊണ്ടേയിരിക്കുമ്പം പൊടുന്നിനെ ചിലപ്പോൾ എന്താണ് ഒരു കവിതയിലേക്ക് നമ്മൾ വീഴാം, ഒരു കഥയുടെ ത്രെഡ് അതിൽ നിന്ന് കിട്ടാം, ഒരു ചിന്ത അതിൽ നിന്ന് കിട്ടാം. അപ്പം നമുക്ക് വേണമെങ്കിൽ അത് എഴുതി വെക്കാം. അങ്ങനെ പലപ്പോഴും എല്ലാം എഴുതി വെക്കാൻ കഴിയാറില്ല. ചിലപ്പോൾ നമ്മൾ ബസ്സിൽ ഇങ്ങനെ പോകുമ്പോഴായിരിക്കും, അല്ലെങ്കിൽ രസകരമായ ഒരു സുഹൃത്തുക്കളെ, നല്ല നർമ്മബോധമുള്ള സുഹൃത്തുക്കളുണ്ട് എൻ്റെ നാട്ടിൽ, വളരെ രസകരമായ നാടകത്തിൽ അഭിനയിച്ചതാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ ഗ്രന്ഥശാല പ്രവർത്തനങ്ങളാണെങ്കിലും അതൊക്കെ നർമ്മബോധത്തോട് മാത്രം കാണുന്ന ചില ആൾക്കാരുണ്ട്. അപ്പോൾ അതും ചിലപ്പം എന്താണ് കഥയും കവിതയൊക്കെ ആക്കാൻ നമുക്ക് തോന്നാറുണ്ട്. നല്ല രസകരമായിട്ട് ഈ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നവരുണ്ട്. അതിപ്പോൾ ഒരു കല്യാണ വീട്ടിലാണെങ്കിൽ അല്ലെങ്കിൽ അവിടെ ഇതൊക്കെ പറയുമ്പോഴും അതൊക്കെ ശരിക്കും എനിക്ക് ഇൻഗ്രീഡിയൻസ് ആണ്. അതൊക്കെ നമുക്ക് എഴുതാനുള്ള നാട്ടിലെ സംസാരം, നാട്ടിൽ ജീവിതം. പിന്നെ ഞാൻ പലപ്പോഴും ഈ കഥകളും കവിതകളും ഒക്കെ കവിതകൾ എഴുതുമ്പോൾ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾ നിരീക്ഷണങ്ങൾ നമ്മുടെ നാട്ടിലെ ഒരു മുൻ ആദ്യം ഉണ്ടായിരുന്ന ഒരു തലമുറ. ഇപ്പം എൻ്റെ തലമുറ എന്ന് പറയുന്നത് ഒരേ സമയം കാലി പൂട്ടുന്നതും കന്നുപൂട്ടുന്നതും ട്രാക്ടർ പൂട്ടുന്നതും ഫോണില്ലാത്തതും ലാൻഡ് ഫോൺ വരുന്ന ട്രങ്ക് കാത്തിരിക്കുന്നത് മൊബൈൽ ഫോണുകൾ, അങ്ങനെ ഭാഗ്യവാനായ ഒരു തലമുറയിൽപ്പെട്ട ആൾക്കാരാണല്ലോ നമ്മളൊക്കെ തന്നെ. അപ്പോൾ അങ്ങനെ അതൊക്കെ ആ മാറ്റങ്ങളൊക്കെ നമുക്ക് പുറകിൽ ഇട്ട് ചിന്തിക്കുമ്പോൾ വളരെ രസകരമാണ്. അതൊക്കെ അടയാളപ്പെടുത്തി വെക്കണമെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പിന്നെ എനിക്ക് വലിയൊരു പഠിപ്പിസ്റ്റൊന്നും ആയിരുന്നില്ലെങ്കിലും ഞാൻ പഠിച്ച പാഠങ്ങളെല്ലാം തന്നെ, ഇപ്പോൾ ബാലവാടി പഠിപ്പിച്ച അമ്മാളു ടീച്ചറാണെങ്കിൽ, എന്നെ ഒന്നാം ക്ലാസ്സിൽ നാലാണ് സ്ത്രീസ് ടീച്ചറാണ്, ലീല ടീച്ചറാണ്, ഇവരെയൊക്കെ എനിക്ക് കൃത്യമാണ്. അവർ പറഞ്ഞു വന്ന പാഠങ്ങളൊക്കെ എനിക്ക് വ്യക്തമായിട്ടുണ്ട്. പക്ഷെ അവരെ മുമ്പിൽ ഒരു സ്റ്റുഡിയോ സ്റ്റുഡൻ്റ് ആയിരുന്നു എന്ന് ചോദിച്ചാൽ ഐ വാസ് നോട്ട് എ പ്രൈസ് സ്റ്റുഡൻറ്. പക്ഷേ എനിക്കറിയാം അവർ പഠിപ്പിച്ചത്, പിന്നീട് പഠിച്ചതും അതേപോലെ തന്നെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ വ്യക്തമായി തെളിഞ്ഞു വരുന്നുണ്ട്. അതൊക്കെ എഴുതാനും അവരോടുള്ള ഇതൊക്കെ ശ്രദ്ധിച്ചിരുന്നു. പക്ഷേ എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു മുൻനിരയിലെത്താത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു പക്ഷേ നമ്മളെ സല്യൂട്ട് ചെയ്തില്ല എന്നുള്ളതാണ്. ആഗ്രഹങ്ങളുമൊക്കെ നമുക്കുണ്ടാവാം, പക്ഷേ നമ്മൾ എന്താണ് നമ്മളെ അഡ്രസ്സ് ചെയ്യുന്ന ഒരു ടീച്ചറോ അല്ലെങ്കിൽ ഒരു മുതിർന്ന തലമുറയോ നമുക്ക് ഉണ്ടായില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് പലപ്പോഴും ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ എല്ലാ കുട്ടികളുടെയും കണ്ണിലൂടെ നോക്കി പലപ്പോഴും പറയാറാണ്, ആദ്യമൊന്നും അല്ലെങ്കിലും പിന്നീടുള്ള ഞാൻ അവരെ അംഗീകരിക്കുന്നുള്ളതാണ്. പുറകിൽ വെഞ്ചിലിരിക്കുന്നതിനും ഇപ്പുറത്തെ നോട്ടിക്കായ സ്റ്റുഡൻ്റ് ആണെങ്കിലും അല്ലെ, നോട്ടിയാണെങ്കിലും ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. അവർക്കൊക്കെ ഒരുപാട് കഴിവുകളുള്ളതാണ്. അപ്പോൾ അവർ അത് കണ്ടെത്തുക എന്നുള്ളത്, അവനെ അഡ്രസ്സ് ചെയ്യുന്നിടത്താണ്, അവരെ കണ്ടെത്തി അവനെ അഡ്രസ്സ് ചെയ്യുന്നതാണ്, അവൻ്റെ മേൽവിലാസം ഇതാണെന്ന് പറഞ്ഞു കൊടുക്കുന്നിടത്താണ് നമ്മൾ വിജയിക്കുന്നതെന്ന് തോന്നുന്നു. പക്ഷെ നമ്മുടെ കാലഘട്ടത്തിൽ അങ്ങനെ ഉണ്ടായിരുന്നില്ല. ഇല്ലാത്തതിൻ്റെ ഒരു കാരണം അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അങ്ങനെയായിരുന്നു ഒരു പ്രത്യേകത. ഇന്നത്തെ ഏറ്റവും അപ് ടു ഡേറ്റ് ആയിട്ടുള്ള നമ്മളെ ഈ മോഹിനിയാട്ടത്തിൻ്റെ കാര്യം പറഞ്ഞു വരുന്ന പോലെ അന്നും ഉണ്ടായിരുന്നു. എന്താണ് സാമ്പത്തികമായിട്ടിനും വല്ലയിൽ നിന്ന് നിറത്തിൻ്റെയോ ജാതിയുടെയോ ഒക്കെ ചില, ഞാൻ മാത്രമൊന്നല്ല പല ആൾക്കാരും എന്താണ് പുറകിലിരിക്കുന്നവരൊക്കെ സാമ്പത്തികമായി മുന്നോക്കം നിൽക്കുന്ന അല്ലെങ്കിൽ അതിൽ എമംഗ് ദി ബെസ്റ്റ് കാണാൻ സ്മാർട്ടായിട്ടുള്ള അങ്ങനെ ആൾക്കാരൊക്കെ സല്യൂട്ട് ചെയ്യപ്പെടുന്നു, അവരെ അഡ്രസ്സ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. മറ്റവൻ ആഗ്രഹങ്ങളുമായിട്ട് പുറകു വെഞ്ചിലേക്കൊക്കെ പോവുകയാണ്. അവന് നാടകം കളിക്കാൻ ഇഷ്ടമുണ്ട്, അവന് പ്രസംഗം പറയാൻ ഇഷ്ടമുണ്ട്, കവിത ചൊല്ലാൻ ഇഷ്ടമുണ്ട്. പക്ഷേ നിനക്ക് കഴിയുമോ എന്നുള്ള ഒരു ചോദ്യം അവിടുന്ന് വരാത്തതുകൊണ്ട് എനിക്ക് കഴിയില്ല എന്ന് ഞാൻ എന്നെപ്പോലെ പലരും അങ്ങനെ ആയിപ്പോയിട്ടുണ്ട്. പിന്നീടാണ് ഇവർക്ക് വേദികൾ കിട്ടുമ്പോൾ, അതുകൊണ്ട് നമ്മൾ ഫോണിലൊക്കെ ഇത്രയും നല്ല കവികൾ വരുന്നത്, ഫേസ്ബുക്കിൽ എഴുതുന്ന കവികൾ വരുന്നത്, നല്ല കഥ എഴുതുന്നവരുന്നത്, നല്ല പ്രതികരണശേഷിയുള്ളവർ വരുന്നത് ഇപ്പോഴാണ്. കാരണം അവർക്ക് വേദി ഉണ്ടായി എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് പണ്ട് അതുണ്ടായില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഇത് അങ്ങനെയുള്ള ഒരു ഇപ്പോഴത്തെ വിദ്യാഭ്യാസ സമ്പ്രദായത്തോട് എനിക്ക് താല്പര്യമുള്ള കൂടുതൽ എല്ലാവരെയും അഡ്രസ്സ് ചെയ്യപ്പെടുന്നുള്ളതാണ്. അത് ഏത് ആയാലും അവനിലൊരു പ്രതിഭയുണ്ട് എന്ന് ആൾക്കാർ കണ്ടെത്തുന്നു, അധ്യാപകർ കണ്ടെത്തുന്നു. അപ്പോൾ അവനും വളരാൻ അവസരം ഒരുക്കുന്നു.
നിർവഹണം സ്വപ്ന രാജേഷ്.
ശ്രോതാക്കൾ ഇത്രയും നേരം കേട്ടത് എഴുത്തുകാരൻ പി കെ ജയചന്ദ്രനുമായുള്ള സംസാരമാണ്. ഇദ്ദേഹത്തിൻ്റെ എഴുത്തുവിശേഷങ്ങൾ അടുത്ത അധ്യായത്തിലും തുടർന്ന് കേൾക്കാം. തൂലികയുടെ ഈ അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നന്ദി, സ്നേഹം.
തൂലിക എഴുത്തുകാരെയും രചനകളെയും പരിചയപ്പെടുത്തുന്നു. തൂലിക എഴുത്തുകാരെയും രചനകളെയും പരിചയപ്പെടുത്തുന്നു.
നിർവഹണം സ്വപ്ന രാജേഷ്.
നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, തൂലികയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. കഴിഞ്ഞയാഴ്ച നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന പി കെ ജയചന്ദ്രൻ സാറിൻ്റെ എഴുത്തുവിശേഷങ്ങൾ ഈ അധ്യായത്തിലും തുടരുകയാണ്.
അതുപോലെ തന്നെ സാറിൻ്റെ ഒന്ന് രണ്ട് കവിതകൾ ശരിക്കും ഇപ്പോഴുള്ള ഈ ആനുകാലിക സംഭവങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്ന കവിതകൾ മുന്നേ എഴുതി വെച്ചിട്ടുണ്ട്. അത് ശ്രോതാക്കൾക്ക് വേണ്ടി ഒന്ന് പരിചയപ്പെടുത്താം.
തീർച്ചയായും. ഇതിലെ ഏറ്റവും ശ്രദ്ധേയമായ എന്ന് പലരും എന്നോട് പറഞ്ഞു, അതുകൊണ്ടാണല്ലോ, അല്ല എനിക്ക് ആയിട്ടല്ല, പലരും എന്നോട് പറയുകയും ചിലര് വിളിച്ചു പറയുകയും ഒക്കെ ചെയ്ത പുസ്തകത്തിൽ പ്രസിദ്ധീകരിക്കാൻ കൊടുത്തു. പെട്ടെന്ന് റിസൾട്ട് കിട്ടുകയും നല്ല കവിതയാണെന്ന് അയാൾ വിളിച്ചു പറയും, അഡ്രസ്സും ഫോട്ടോ ഒക്കെ അയച്ചു കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അത് ഇത് ചന്ദ്രിക ആഴ്ചപ്പതിപ്പിലാണ് വന്നത്. അപ്പം അതും ഞാൻ നമ്മുടെ ഒരു കഥാകൃത്ത് ഉണ്ടായിരുന്നു അന്ന് എഡിറ്ററായിട്ടുള്ള, അയാൾക്ക് അയച്ചു കൊടുത്തതാണ്. അപ്പൊ അയാള് ഒരുപാട് കവിതകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, നല്ല കവിതയാണെന്ന് പറഞ്ഞപ്പോഴും നമുക്ക് സന്തോഷമായി. അതില് കവിത ഇതാണ്: ഉമ്മറത്ത് നായ വെറുതെ കിടക്കുകയാണ്, എന്തോ ശബ്ദം കേട്ട് നായയുടെ ചെവി ചെറുതായി ഇളകുന്നുണ്ട്. അപരിചിത ശബ്ദങ്ങൾ അല്ലാത്തതാവാം ഉമ്മറത്ത് നായ വെറുതെ കിടക്കുകയാണ്. മൂക്കിന് അപരിചിത ഗന്ധങ്ങളെ ഇല്ലാത്തതാവാം അവനിപ്പോൾ ഏതൻ തോട്ടത്തിൽ എന്ന പോലെ ഉമ്മറത്ത് വെറുതെ കിടക്കുകയാണ്. അകത്തൊരു പെൺകുട്ടി അടക്കി പിടിച്ചു തേങ്ങുന്നതും അച്ഛനിറങ്ങി വരുന്നതും കണ്ടിട്ടും നായ ഉമ്മറത്തങ്ങനെ കിടക്കുകയാണ്. കയ്യിലെ ഫയലും മുണ്ടിന്റെ കോന്തലിയും പിടിച്ചിറങ്ങിപ്പോയ യുവ നേതാവിനെ നായ തിരിച്ചറിഞ്ഞിട്ടും ഒന്നും മിണ്ടാതെ ഉമ്മറത്തങ്ങനെ കിടക്കുകയാണ്. വീട് വെഞ്ചരിപ്പുകാരൻ വീട്ടുകാരിയെ വഞ്ചിച്ചിറങ്ങിപ്പോയതും ഹോമം കഴിക്കാൻ എത്തിയവന്റെ ഹേമത്തിനിരയായ പെണ്ണിൻ നിലവിളിയും മതപാഠശാലയിൽ നിന്നെത്തിയ കുഞ്ഞിൻ നിറും വേദനയും നായ തിരിച്ചറിയാഞ്ഞിട്ടല്ല. എങ്കിലും വെറുതെ കിടക്കുകയാണ് ഉമ്മറത്ത്. കിട്ടാനുള്ളതിന് മാത്രം വാലാട്ടും, അത് കഴിഞ്ഞാൽ പിന്നെ നായ വെറുതെ കിടക്കുകയാണ് ഉമ്മറത്ത്. അവൻ മെരുക്കമുള്ള പട്ടിയാണ്, പട്ടിത്തം വിടിഞ്ഞവൻ. അവനൊന്നും വിളിച്ചു പറയുന്നില്ല, അനുസരിക്കലാണ് മതം.
ഭാഗം വെക്കുന്ന ചോറാണ് കാഴ്ച, എന്തിനും വാലാട്ടലാണ് പത്യം. അനുസരണയോളം വ്യാപ്തി അവന്റെ ആയുസ്സിന്, മതം ജാതി അധികാരം സമം ചേർത്ത് ചാലിച്ച് നേർപ്പിച്ച് നേർപ്പിച്ചെടുത്ത വന്യതയിൽ നായ സ്വയം മറന്നുറങ്ങുകയാണ്. അടുത്ത ചോറിന് നേരമാവും വരെ. ഉമ്മറത്തിപ്പോൾ അവനൊരു അലങ്കാരമാണ്. അപരിചിതമായതൊന്നുമില്ലിനി. കേൾക്കുവാൻ കാണുവാൻ എല്ലാം പരിചിതം.
വളരെ ഗംഭീരായിരിക്കുന്നു.
ഈ കവിത എഴുതി തുടങ്ങിയപ്പം നമ്മൾ ഈ കേരള സാഹിത്യ അക്കാദമിക്ക് വേണ്ടി ഈ കവിതാ ക്യാമ്പ് നടത്തുന്നുണ്ട്. അന്ന് കവിതാ ക്യാമ്പിലേക്ക് ഞാനും കവിത അയച്ചു. പെട്ടെന്ന് അത് സെലക്റ്റീവായി വന്നു. കുറച്ചുപേരെയാണ് സെലക്ട് ചെയ്യുന്നത്. അതിലുള്ള എല്ലാ കവികളും, ഇപ്പോൾ എൻ ബി സുരേഷനാണെങ്കിൽ ഒക്കെ, ഒരുപാട് സുഹൃത്തുക്കൾ ഇപ്പോഴും കവിതയിൽ സജീവമാണ്. അപ്പം അന്ന് കവിത ഇതിൽ സെലക്റ്റീവായപ്പോൾ എനിക്ക് തിരുവനന്തപുരത്തേക്ക് പോകണം. നമ്മുടെ തിരുവനന്തപുരം യാത്ര വയനാട്ടിൽ നമ്മൾ വളരെ ആകാംക്ഷയോടുകൂടി പോകുന്നതാണ്. 10-21 വയസ്സൊക്കെയാണ് ആയെങ്കിലും നമുക്കൊരു ആകാംക്ഷയൊക്കെ ഉണ്ട്. അങ്ങനെ അവിടേക്ക് പോകുന്ന സമയത്ത് ഇത് എന്നിങ്ങനെ പോകണമെന്ന് ഞാൻ എങ്ങനെയാണ് ചെയ്യേണ്ടത്, കവിതയ്ക്ക് നമ്മളോട് ചോദ്യങ്ങളുണ്ടാവോ എന്നൊക്കെ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ഒറ്റ ബന്ധു കൂടിയായ ഒരു എഴുത്തുകാരനെ കത്തയക്കുകയാണ് മൂപ്പര്. അപ്പോൾ മൂപ്പര് എന്നോട് പറഞ്ഞു, കവിത സച്ചിദാനന്ദനെയും ബാലേന്ദ്രൻ ചുള്ളിക്കാടിനെയും കെ ജി ശങ്കരപ്പിള്ളിയൊക്കെ കവിത വായിക്കണം. വായന ആണ് ഏറ്റവും വലിയ ഗുണം. പിന്നെ അതിനു വേണ്ടി നമ്മൾ പ്രത്യേകമായി ഐക്യപ്പെടാവേണ്ട ആവശ്യമൊന്നുമില്ല. ലീലാവതി ടീച്ചറുടെ പുസ്തകങ്ങളൊക്കെ റെഫറൻസ് ചെയ്യാം എന്ന് പറഞ്ഞു. പിന്നീട് അടുത്തൊരു സെൻറ്റൻസ് ആണ്, കവിത ആണ് ഇഷ്ടമെങ്കിൽ ഒന്നിനും കൊള്ളാത്തവനെന്ന് പറയിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ കവിതയെ തുടർന്നോളൂ എന്നാണ് എന്നോട് പറഞ്ഞത്. ഒന്നിനും കൊള്ളാത്തവനെന്ന് പറയിക്കാൻ കഴിയുണ്ടെങ്കിൽ കവിതയിൽ തുടർന്ന് ജീവിതം മുഴുവൻ അതിന് കൊടുക്കണം എന്നാണ് പറഞ്ഞു. ഇത് തന്നെ എൻ്റെ വീട്ടിലിപ്പോൾ ആ കത്തുണ്ട്. ജീവിതം മുഴുവൻ അതിന് കൊടുക്കാൻ കഴിയുമെങ്കിൽ തുടർന്നു എഴുതിക്കോളൂ എന്നാണ് പറഞ്ഞത്. അപ്പം കവിത എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും അത് അതിന് കൊടുക്കണം, കവിതയ്ക്ക് കൊടുക്കണം. ആ കത്ത് എൻ്റെ അടുത്ത് ഇപ്പോഴും ഉണ്ട്. 1991-92 അത് സംഭവിച്ചത്. അപ്പം നമ്മൾ അന്നും കവിത എഴുതുന്നുണ്ടെങ്കിലും നമുക്ക് വലിയ സന്തോഷമാണ് ഈ. അപ്പം എന്താണ് ഇതിൻ്റെ അർത്ഥം എന്ന് എനിക്ക് അന്ന് മനസ്സിലായില്ല. പിന്നീടാണ് കവിത ഒന്നിനും കൊള്ളാത്തവനെന്ന് എല്ലാവരെ കൊണ്ടും പറയിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നീ തുടർന്ന് എഴുതൂ എന്നൊരു ഉപദേശം ാണ് എനിക്ക് കിട്ടിയത്. കാരണം അത് നമ്മൾ ചിലത് നമ്മൾ ചീഞ്ഞ് അടിയേണ്ടത് വരും. എല്ലാവരും നല്ലത് പറഞ്ഞല്ല നമ്മുടെ കവിത എന്നുള്ളതാണ്. നമ്മുടെ സൗന്ദര്യം ഈ ബ്യൂട്ടി ഈസ് ദി ഐ ഓഫ് എ ബിഹോൾഡർ എന്നാണല്ലോ പറയുക. കാണുന്നതിൻ്റെ കണ്ണിനാണല്ലോ സൗന്ദര്യം. ആ കാഴ്ചയായിരിക്കണം. അപ്പോൾ അതെല്ലാവർക്കും അത് സൗന്ദര്യം ഉണ്ടെന്ന് അല്ലെങ്കിൽ മികച്ചതാണെന്നും പറയുന്നില്ല. അപ്പോൾ അതൊക്കെ കണ്ട് നമ്മളങ്ങനെ ത്യാഗമൊക്കെ സഹിച്ച് അതിനോടൊരു പാഷൻ ഉണ്ട് എങ്കിലും കവിത വായിക്കുക എന്ന് പറഞ്ഞാൽ അന്നത്തെ ഏറ്റവും ശക്തമായ കവിതകൾ വായിക്കാൻ എന്നോട് പറയുകയും ചെയ്തു. പിന്നീടാണ് നമ്മൾ കവിതകൾ വായിക്കുന്നുണ്ട്. കവിത എഴുതുന്നതിനെക്കാട്ടും വായിക്കുന്നതിനെക്കാട്ടും ഒരു ത്വര എന്ന് പറഞ്ഞാൽ ഞാൻ വലിയ കവിയാവുക എന്നുള്ളതാണ്. ആരും രാമനി ത്രിഭുവനത്തിൽ എന്ന് പറഞ്ഞതിൻ്റെ ഒരു അഹംഭാവമൊക്കെ ഉണ്ടാവും നമുക്കൊരു ഒരു ഒന്ന് അച്ചടിച്ച് വന്നു. പിന്നീടാണ് ഈ കവിതകൾ വായിക്കുമ്പോൾ നല്ല പുസ്തകം വായിക്കുകയാണ് നമ്മുടെ സർവ ഈഗോയുടെയും മുനി ഒടിഞ്ഞ് നമ്മളൊന്നുമല്ല എന്ന്. ഞാനിപ്പോൾ ഇവിടെ വരുമ്പോഴും എന്നെ ചിന്തിച്ച് ഇതിന് മാത്രം ഉണ്ടോ എന്നുള്ളൊരു ചിന്തയാണ് എൻ്റെ സത്യത്തിൽ. അതുകൊണ്ടാണ് ഞാൻ പലതും എന്താണ് ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറിയത്. എന്നെ സംബന്ധിച്ചിടത്തോളം ആദ്യം ഒരു വിഷമമുണ്ടെങ്കിലും പിന്നീട് അച്ചടി മുഖ്യധാര മാധ്യമങ്ങളിൽ, ഇപ്പം മാതൃഭൂമി പോലുള്ള പോലെ നമുക്ക് വെളിച്ചം കാണാൻ കഴിഞ്ഞില്ല. അതാണല്ലോ നമ്മുടെ ഒരു ആഗ്രഹം അത്ര.
അതെ.
അപ്പോൾ അതിൽ കാണാൻ കഴിഞ്ഞില്ല എങ്കിലും എനിക്ക് എന്തിൽ കഴിഞ്ഞിട്ടുണ്ട്, ബാക്കി അതിൻ്റെ കൂടെ നടക്കുന്ന ഇതിലെല്ലാം തന്നെ, ഇപ്പം ആകാശവാണിയിൽ പോലുള്ള ഇതിലൊക്കെ ആ സമയത്ത് എഴുതി അവതരിപ്പിക്കാൻ, കഥ അവതരിപ്പിക്കാൻ കഴിയുക.
ആകാശവാണിയായിട്ടുള്ള
അപ്പം അതിൽ നിന്ന് നമുക്ക് ചെക്ക് തരിക. എനിക്കിപ്പോൾ ഉണ്ടാവും എൻ്റെ ബാങ്ക് അക്കൗണ്ടിലെ തുടങ്ങിയത് ക്ലോസ് ചെയ്യൊക്കെ ആകാശവാണി തന്നിട്ട്. അപ്പോൾ ഇതിന് മാറണമല്ലോ. അപ്പോൾ മാറാൻ വേണ്ടിയിട്ട് അന്ന് സ്റ്റേറ്റ് ബാങ്കിൽ നിന്ന് അക്കൗണ്ട് എടുത്ത ആ പൈസയാണ്, അതാണ് ഇപ്പോഴും എൻ്റെ അക്കൗണ്ട് പോയിക്കൊണ്ടേയിരിക്കുന്നത്. അങ്ങനെ അതൊക്കെ നമ്മളെ വലിയ പിന്നീട് പൈസ കൂടി. 10 മിനിറ്റിന് കഥയ്ക്കാണെങ്കിൽ കൂടുതൽ പൈസ കിട്ടും, കവിതയ്ക്കാണെങ്കിൽ നല്ലൊരു അനുഭവങ്ങളായിരുന്നു. പിന്നീട് നമുക്കത് എഴുതാൻ എഴുതി വരുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന കാര്യം, എനിക്ക് ചിലപ്പം ആത്മവിശ്വാസക്കുറവ് നല്ലതുണ്ട്, എൻ്റെ എഴുതിയിരുന്ന കവിതയാണോ ഇത്, കവിതയാണോ എന്നുള്ളത്. ഇങ്ങനെ ആരെങ്കിലും ഒരാൾ ഈ ഇപ്പം ഫേസ്ബുക്കിലൊക്കെ എഴുതുമ്പോൾ അതാണല്ലോ ഇപ്പോഴത്തെ ഒരു മാധ്യമം, അതിനെ നമുക്ക് അവഗണിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് പ്രിന്റ് മാത്രം. അപ്പോൾ എഴുതി വെച്ചിട്ട് ഞാൻ നോക്കുന്നത്, എനിക്കിഷ്ടപ്പെട്ട ചില വായനക്കാർ വയനാട്ടിലൊക്കെ ഉണ്ട്, വയനാട്ടിലല്ല നാട്ടിലൊക്കെ ഉണ്ട്. അവർ ചിലപ്പം വളരെ നാമമാത്രമായ ലൈക്കുകളൊക്കെയാണ്. അവരുടെ ആരെങ്കിലും ഒരു ലൈക്ക് ഉണ്ടോ എന്നാണ് ഞാൻ നോക്കുന്നത്. അവർ
ഇപ്പൊ ഉണ്ടെങ്കിൽ ഐ ആം സാറ്റിസ്ഫൈഡ്. അത് മതി,
അതൊരു സന്തോഷമാണ്.
അത് മതി, എനിക്ക് കൂടുതലുള്ളതൊന്നും നോക്കുന്നില്ല. കാരണം ഇത് കവിത ആയിട്ടുണ്ട്, ഇല്ലെങ്കിൽ പിന്നെ ഞാൻ ചിലപ്പോൾ അത് മാച്ച് കളയാറുണ്ട്. ചിലപ്പം ഇതിൽ തന്നെ എഴുതിയത് പിന്നെ ചെയ്യാറില്ല. പിന്നെ അങ്ങനെ ഒരു ഇഷ്ടം തോന്നിയ രണ്ടാമത്തേലും ഞാൻ എന്ത് ചെയ്യും, നമ്മൾ നോക്കുമ്പോൾ ഇതൊക്കെ നമ്മുടെ മനസ്സിന്റെ ഒരു പ്രശ്നമാണ് കേട്ടോ. നമ്മൾ എന്താണ് റീപോസ്റ്റ് ഒക്കെ ചെയ്ത്
കളയും,
ജനങ്ങൾക്ക് ചിലപ്പോൾ ഉപദ്രവമായിരിക്കും. എന്നാലും അത് ഇതിനെ കൊണ്ടൊരു ഉപകാരം ഉണ്ടല്ലോ, നമ്മെ തോണ്ടി ഒഴിവാക്കാലോ ആൾക്കാർക്ക്. പക്ഷെ ഞാൻ പുസ്തകത്ത് പുസ്തകം ആക്കാനുള്ള സാധനങ്ങളൊക്കെ എൻ്റെ അടുത്ത് പ്രിന്റ് ചെയ്ത് തന്നെ വന്നിട്ട്, കഥയുടെ ആണെങ്കിലും ശരി കവിതയുടെ ആണെങ്കിലും ഇപ്പം പുസ്തകത്തിനുള്ള സാധനമൊക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് ഇപ്പോൾ ആത്മവിശ്വാസം വന്നത് ഞാൻ വേണോ എന്നുള്ളത് എൻ്റെ സുഹൃത്തുക്കളൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ആത്മവിശ്വാസം വന്നിട്ടില്ല.
പിന്നെ
രണ്ട് കാര്യമുണ്ട്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ കവിതയൊക്കെ എഴുതി പുസ്തകമാക്കിയിട്ട് ജനങ്ങളെ വീണ്ടും ഉപദ്രവിക്കേണ്ട ഒരു ആവശ്യമുണ്ടോ എന്നുള്ളത്. നമ്മുടെ കവിത നമ്മളെ കുട്ടി കാക്കയ്ക്ക് കാക്കേൻ്റെ കുട്ടി എന്നുള്ള രീതിയിൽ അതിലും ആ പറച്ചിലൊരു നമ്മളെ എന്താണ് ഒരു പൊളിറ്റിക്കൽ ഇതുണ്ട്. നേരത്തെ മോഹിനിയാട്ടം എന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞാനത് പിൻവലിക്കുകയാണ്. അത് പറഞ്ഞത് ഇങ്ങ് പറഞ്ഞു പോയി എന്ന് മാത്രം.
അപ്പൊ
നമുക്കിങ്ങനെ ചില എന്താണ് ധാരണകളൊക്കെ ഉണ്ട്.
എന്നാലും
പുസ്തകത്തിനോടായി കാണുമ്പം ഒരു ആഗ്രഹമുണ്ട്, പക്ഷെ ധൈര്യമില്ല. അത് വേണോ എന്നുള്ളത് എന്റെ മനസ്സിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. മനസ്സ് പറയണമല്ലോ വേണമെന്ന്. അതുവരെ പെട്ടെന്ന് പുസ്തകം പ്രസിദ്ധീകരിക്കാനൊക്കെ എളുപ്പമാണ്. ഇപ്പം ഇഷ്ടംപോലെ പുസ്തകങ്ങളുണ്ട്, പക്ഷെ ഇതൊക്കെ വായിക്കപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ്. ഞാൻ എഴുതിയ കവിത ഞാൻ തന്നെ വീട്ടിലിരുന്ന് വായിക്കുന്ന, അല്ലെങ്കിൽ ഞാൻ എഴുതിയ കഥ ഞാൻ തന്നെ വായിക്കുന്ന, മറ്റു പുസ്തകങ്ങൾ വായിക്കാത്ത ഒരുപാട് പേര് നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളതാണ്. ഇത് വലിയ അപകടവും കൂടിയാണ്. മറ്റുള്ളവരെ ഒരു കാവ്യ പരിചയം നേടാൻ നമുക്ക് കവിത തുറന്ന് വായിച്ചുകൊണ്ടേയിരിക്കണം. അത് ആയി ചെറിയവനാണോ വലിയവനാണോന്നില്ല, അനുഭവങ്ങൾ ഉണ്ടാവാം, പാണ്ഡിത്യത്തിൽ നിന്നാവാം. ഞാനൊരു കവിത എഴുതിയിട്ടുണ്ട്, അത് വായിച്ചിട്ട് അതിൽ കാര്യം ഞാൻ പറയാം. വീട്ടിലേക്ക് എന്നാണ് വീണ്ടും സ്നേഹിത, വന്ന വഴികളൊന്നും വീട്ടിലേക്കായിരുന്നില്ലേ? കണ്ട നാഴികക്കല്ലുകളൊന്നും ഇതുവരെ താണ്ടിയതായിരുന്നില്ലേ? ചില ചുമട് താങ്ങികൾ ഉണ്ടായിരുന്നല്ലോ ചോനാറിനും അരുവിപ്പുറം പ്രതിഷ്ഠയ്ക്കും ഇന്ദുലേഖയ്ക്കും മുൻപ്. വൈക്കത്തിനും ഗുരുവായൂരിനും ശേഷം ഇങ്ങോട്ടുള്ള നടത്തത്തിൽ ശ്രീനാരായണൻ, അയ്യങ്കാളി, സഹോദരൻ അയ്യപ്പൻ എന്നിവർ ചൂട്ട് വീശി വീശി ഇരുളിനെ കീറി വരുന്നത് യാത്രയ്ക്കിടെ കണ്ടിരുന്നില്ലേ? എന്നിട്ടും സ്നേഹിത, ഈ അടയാളങ്ങളൊന്നും വീട്ടിലേക്കായിരുന്നില്ലേ? ഇപ്പോൾ വഴികളെല്ലാം വേറെ വെട്ടുകയാണല്ലേ. അനേക കൈവഴികളിലൂടെ ഒരേ കടലിലേക്ക്. മര്യാദ, നാമജപം, പ്രാർത്ഥന, ഇവ അനുസരണയുടെ മിനുമിനിപ്പിലാണ്. ഒരേ വഴിയിലേക്കുള്ള ചെറു കൈവഴികളാണ്. ഇപ്പോൾ പള്ളി, അമ്പലം, മറ്റ് നമസ്കാര ഇടങ്ങൾ കൃത്യമായി വെട്ടിയ വഴികളിലാണ്. പെണ്ണുടലുകൾക്ക് നിർദ്ദിഷ്ട വേഷം, കാഴ്ച പോലും ഒരേ ഭാഷയിൽ കൃത്യമായി വരിതെറ്റാതെ എന്നും ഒരേ രീതിയിൽ സംവദിക്കുന്നു. മിനുക്കുമാർന്ന വഴികളിലാണ് ഈ നടത്തമെല്ലാം. നീ വരുന്ന വഴികളൊന്നും വീട്ടിലേക്കാവുന്നില്ല സ്നേഹിത എന്നാണ്. ഇങ്ങനൊരു കവിത എഴുതാൻ ചിലപ്പോൾ കാവ്യഭാവന വേണമെന്നും അല്ലെങ്കിൽ കാവ്യാനുഗ്രഹം വേണമെന്നും ഞാൻ കരുതുന്നില്ല. ഒരു പക്ഷേ ഇത് നമ്മുടെ എന്താണ് ആനുകാലികങ്ങളാവാം, ചരിത്രബോധം ഉണ്ടെങ്കിൽ ആർക്കും ഇത് കവിത എഴുതാം. പക്ഷെ ഇങ്ങനെ വരികളിൽ എഴുതുമ്പം ഇത് വായിക്കുന്നവൻ്റെ മനസ്സിലേക്ക് അല്പെങ്കിലും തട്ടും. കവിതയ്ക്കും പാട്ടിനും അങ്ങനെ ഉണ്ടല്ലോ. അതുകൊണ്ടാണല്ലോ പണ്ടേ കവിത വന്നുകൊണ്ടിരുന്നത്. കവിത പരീക്ഷണങ്ങളിലൂടെ ഇങ്ങനെ വന്നുകൊണ്ട് മാറിക്കൊണ്ടേയിരിക്കുകയാണ്. പല ഭാവകത്വങ്ങളിലൂടെ പരീക്ഷണം നടന്നുകൊണ്ടേയിരിക്കുന്നു. ഒരുപാട് കവിതകളുണ്ട്, ഒരുപാട് കവികളുണ്ട്, പല രീതിയിൽ ആവിഷ്കരിക്കുന്നുണ്ട്. പക്ഷെ കവിത അങ്ങനെ ഇപ്പം ഓരോന്നും അടയാളപ്പെടുത്തുന്നുള്ളത് തൻ്റെ ശബ്ദം എൻ്റെ ശബ്ദം വേറിട്ട് കേട്ടുവോ എന്ന രീതിയിൽ ആവിഷ്കരിക്കുന്ന കവിതകൾ കവികളുണ്ടോ എന്നുള്ളത് ചോദ്യമായി നിൽക്കുകയാണ്. കവിതകളുണ്ട്, പക്ഷെ നമ്മളെ കഥ നോക്കൂ. അതിന് ഏകദേശം നമ്മൾ പറയുകയാണെങ്കിൽ 150 വർഷം ചുരുങ്ങിയത് അതിൻ്റെ ആയുസുള്ളൂ. എന്താണ് ആയുസല്ല പറയ പ്രായമായിട്ടുള്ളൂ, ചെറിയ സാഹിത്യ കേരളത്തിലെ. പക്ഷെ അതിൽ നടക്കുന്ന സ്ഫോടനങ്ങൾ, അതിൽ നടക്കുന്ന എഴുതുന്ന ആവിഷ്കരിക്കുന്ന രീതി, പുതുമ എപ്പോഴും ഒരു പുതുമ അതിലുണ്ട് എന്നുള്ളതാണ്. കഥയിൽ അത് വിജയിച്ചുകൊണ്ടിരിക്കണം. അത് ഏത് പുതിയ തലത്തിലൂടെയാണെങ്കിൽ ആവിഷ്കരിക്കുമ്പോൾ അത് കഥ വായിക്കുമ്പോൾ നമുക്കറിയാം. അതിന് എന്താണ് കവിതയുടെ അത്ര പോപ്പുലാരിറ്റി ഒന്നും അതിനില്ലെങ്കിലും, പക്ഷെ ഇതിലെ ഈ സർഗാത്മകത, കവിതയിലെ സർഗാത്മകത, കഥ പറച്ചിലിൻ്റെ രീതി ഒക്കെ മാറുമ്പോഴും അത് പുതിയ പുതിയ ഇടങ്ങൾ നമ്മളെ വായനക്കാർക്ക് നൽകിക്കൊണ്ട് പോവുകയാണ്. കവിതയിൽ അങ്ങനെ പരീക്ഷണങ്ങളൊക്കെ നടക്കുന്നുണ്ട്, അവതരണം നടക്കുന്നുണ്ടെങ്കിൽ കൂടി വായനക്കാരുടെ ഇടയിലേക്ക് ഇത് അത്രമാത്രം വിനിമയം ചെയ്യുന്നു. അത് ആധിക്യമായിരിക്കും ഒരു പക്ഷേ ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു പ്രശ്നമാണ്. പക്ഷെ കഥയ്ക്ക് ഇങ്ങനെയുണ്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്.
അതുപോലെ തന്നെ വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ സാറിൻ്റെ എന്താണ് ഒരു ആത്മവിശ്വാസക്കുറവും വരേണ്ടതില്ല. കാരണം കവിതകളൊക്കെ ഗംഭീരമാണ്. അത് ശരിക്കും എഴുത്ത് എന്ന് അടിവരയിട്ട് പറയാവുന്ന കവിതകളും എഴുത്തും തന്നെയാണ് സാറിൻ്റെത് എന്നുള്ളത് ഈ രണ്ട് മൂന്ന് കവിത കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ പുസ്തകങ്ങൾ ഇറക്കാനോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളിലേക്കോ ഇറങ്ങേണ്ടതില്ല എന്ന സാറിൻ്റെ തീരുമാനം മാറ്റാൻ തോന്നുന്നു.
മാറ്റാം, നോക്കട്ടെ.
അതെ അതെ, എന്തായാലും പുതിയ പുസ്തകങ്ങളും ഒക്കെ പിറവിയെടുക്കട്ടെ. അതുപോലെ തന്നെ സാറിനോട് എനിക്ക് ചോദിക്കാൻ തോന്നുന്ന ഒരു കാര്യം എന്നുള്ളത്, സാറിൻ്റെ ഒരു കോൺസെപ്റ്റിൽ എന്താണ് കവിത? ശരിക്കും
കവിത, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്നോട് വായിക്കാൻ ആവശ്യപ്പെട്ട പോലെ ഞാൻ നിരന്തരം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. കവിത വായിക്കാറുണ്ട്. മാതൃഭൂമി വായിച്ചപ്പോൾ പേടിയാൽ ഏറ്റവും കാലികമായിട്ടുള്ള എനിക്ക് ഇഷ്ടപ്പെട്ട കവികളൊക്കെ ഉണ്ട്, അവരൊക്കെ എടുത്ത് വായിക്കും. ചിലത് ഞാൻ കാണാപ്പാടം പഠിക്കാനുള്ള ശ്രമം നടത്താറുണ്ട്. അതേപോലെ പഴയ കവിതകൾ, പഠിച്ച കവിതകൾ പഠിക്കുന്നൊന്നും മനസ്സിലാവാത്തത്, അല്ലെങ്കിൽ പഠിപ്പിച്ചൊന്ന് അത്രമാത്രം വ്യക്തമാക്കാൻ കഴിയാത്തത് ഇപ്പം ഇരുന്ന് രണ്ടാമത്തിൽ വായിക്കുമ്പോൾ എനിക്ക് നഷ്ടബോധം തോന്നുന്നു. എനിക്ക് ഇതൊക്കെ കുട്ടികളോട് പറയായിരുന്നു, ഇതൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ എന്ന്. അല്ലെങ്കിൽ അത് ഈ ഓരോ നമ്മൾ വൃത്ത ശ്ലോകത്തിൻ്റെ ആ രീതിയിൽ പറഞ്ഞ് ചൊല്ലിക്കൊടുത്ത് അത് ഈ ആ അങ്ങനെ അത് പറയുകയും അതിൻ്റെ വാക്കുകളും വരികളിലൂടെയൊക്കെ പോകാൻ കഴിയല്ലോ എന്നുള്ളൊരു തോന്നുന്നുണ്ട്. പക്ഷെ ഇതൊന്നും നമുക്ക് തിരിച്ചു പോകാൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ള സങ്കടമുണ്ട്. അപ്പോൾ ഞാൻ വായിക്കുമ്പം പോയറ്റ്സ് പോയറ്റ് എന്ന് പറയുന്ന സ്റ്റീഫൻസിനെ കുറിച്ച് ഒ എൻ വി കുറുപ്പിൻ്റെ ഒരു ലേഖനം ഉണ്ടായിരുന്നു. അതിൽ കവിതയെക്കുറിച്ച് ഇങ്ങനെ പറയുന്നത്, നമുക്ക് ആദ്യം ഇമാജിനേഷൻ ഉണ്ടാവണം, ഇൻസ്പിറേഷൻ ഉണ്ടാവണം, കോൺസെൻട്രേഷൻ ഉണ്ടാവണം, ഫെയ്ത്ത്, സോങ്, ഇങ്ങനെ ഈ 5 ഘടകങ്ങൾ, എലിമെൻ്റ്, 5 എലിമെൻറ്റ്സ് എന്ന് പറയുന്നുണ്ട്. അതാണ് നമ്മുടെ കവിതയ്ക്ക് കോൺസെൻട്രേഷൻ, ഇൻസ്പിറേഷൻ ഉണ്ടാവണം, നമ്മൾ എനിക്കില്ലാത്ത സാധനം വിശ്വാസം, ഫെയ്ത്ത്
ഉണ്ടായിരിക്കണം.
അത് കവിത എഴുതുന്നതിന് ഏറ്റവും ആവശ്യമാണ്. എനിക്ക് ഐ ക്യാൻ റൈറ്റ് എന്ന് പറയുന്നിടത്താണ് ആത്മവിശ്വാസം ഉണ്ടായിരിക്കെ തന്നെ നമ്മൾ എന്താണ് നിരന്തരം നവീകരിക്കപ്പെട്ടുകൊണ്ടേയിരിക്കണം എന്ന് കവിത പറയുന്നു. ഇങ്ങനെ പറയാറുണ്ട് ഒളപ്പമണ്ണയുടെ കവിതയിന്, കവിതാരചനയ്ക്കുണ്ണി കരളിൽ കത്തി നിൽക്കണം കറയറ്റ വികാരത്തിൻ കാന്തിമത്തായ പാവകൻ, ആശയം നൂലുപൊട്ടാ തൊഴുവോളവും ആ നൂലിൽ കോർത്തെടുക്കണം സഖേ കവിയായി തീരാം നിനക്ക് ആരെന്ന പോലെയും. ഇതെൻ്റെ മനസ്സിലുണ്ട്, വായിച്ച് പണ്ടപ്പോ വായിച്ചതാണ്, എൻ്റെ മനസ്സിലുണ്ട്. പക്ഷെ ആ നിർവചനമായി ഈ കവിതയ്ക്ക് നിർവചനങ്ങൾ കൊടുക്കുക എന്ന് പറയുന്ന വലിയ പരാജയം.
എന്തായാലും മാഷെ ഇത്രയും സമയം എന്താണ് സംസാരിക്കാൻ പറ്റിയതിലുള്ള സന്തോഷം അറിയിക്കുന്നു. ഒപ്പം ഇനി എന്താണ് കൃത്യതയോടെ മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുക കൂടെ ചെയ്യാണ്.
അതെ, മാഷ എന്നുള്ള സംബോധന ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിൽ പ്രിക്ക് ഓഫ് കോൺഷ്യസ് ഉണ്ട്, ഞാൻ ഇപ്പം മാഷല്ല എന്നുള്ളതാണ്. ഞാൻ സ്കൂളിലെ ഒരു ജീവനക്കാരനാണ്. അപ്പം മാഷായിരുന്നു കുറേ കാലം, ആശിച്ച വേഷം ഒരു നാളും അരങ്ങിലാടാൻ കഴിയാതായത് പോയ ഒരു വിഷമം എനിക്കുണ്ട്. അത് എപ്പോഴും അലർത്തുന്നുണ്ട്. നമ്മൾ ഭരേന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ വരികളാണ് ഞാൻ പറഞ്ഞ താതവാക്യത്തിൽ, അതേപോലെ. പക്ഷെ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് എന്നുള്ള ഒരു തേങ്ങലുകൾ അവിടെ ഉണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ജോലി എന്ന് പറയുന്നതും ടി അധ്യാപകനായിരുന്നു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അതാണ് നമ്മളെ ആവിഷ്കരിക്കാൻ കഴിയുന്ന, സത്യസന്ധമാവാൻ കഴിയുക, പച്ച മനുഷ്യനാവാൻ കഴിയുക, നമ്മൾ അവരോട് ചെയ്യാൻ കഴിയുന്നൊക്കെ. അതുകൊണ്ട് കുറേ പത്ത് കുറേ കാലം പഠിപ്പിച്ചു എന്നുള്ളത് മാത്രമാണ്. താങ്ക് യു, എനിക്ക് ഈ അവസരം തന്നതിലും വലിയ സന്തോഷമുണ്ട്, മറ്റുള്ളവരോട് സന്തോഷം.
തീർച്ചയായും എന്താണ് ആദ്യമേ തുടക്കത്തിൽ തുടങ്ങിയത് ഞാൻ സാർ എന്ന് വിളിച്ചിട്ടാണെങ്കിലും സാറിൻ്റെ സംസാരത്തിലൂടെ കടന്നു വന്നപ്പോൾ ഒടുവിൽ എനിക്ക് മാഷ എന്ന് തന്നെ വിളിക്കേണ്ടി വന്നു എന്നുള്ളതും ഒരു വസ്തുതയാണ്. ഏറെ സന്തോഷം.
താങ്ക് യു, താങ്ക് യു.
എഴുത്തുകാരൻ പി കെ ജയചന്ദ്രൻ സാറിൻ്റെ എഴുത്തനുഭവങ്ങളാണ് രണ്ട് അധ്യായങ്ങളിലായി തൂലികയിലൂടെ നമ്മൾ കേട്ടത്. എഴുത്തുവഴികളിൽ വേറിട്ട അനുഭവങ്ങളും യാത്രകളുമായി ഇനിയും അദ്ദേഹത്തിന് ഒരുപാട് ദൂരം മുന്നോട്ട് പോകാൻ കഴിയട്ടെയെന്ന് റേഡിയോ മാറ്റുലി ആശംസിക്കുകയാണ്. തൂലികയുടെ അടുത്ത അധ്യായത്തിൽ പുതിയൊരു അതിഥിയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി, നമസ്കാരം.
തൂലിക, എഴുത്തുകാരെയും രചനകളെയും പരിചയപ്പെടുത്തുന്നു.